بسم الله والحمد لله صلى الله وسلم على أشرف خلق الله محمد بن عبد الله عليه أفضل الصلاة وأزكى التسليم وعلى آله وصحبه ومن والاه وبعد. മനുഷ്യന്റെ ജീവിതം എന്തായിരിക്കണം? സൂറത്തുൽ അസറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം നമുക്ക് വരച്ചു കാണിച്ചു തരുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബർ. അല്ലാഹു സുബ്ഹാനഹു വതആല കാലത്തെ മുൻനിർത്തി സത്യം ചെയ്തു. വല്ലാസു കാലമെന്ന് പറയുന്നത് മഹല്ലുൽ ഹവാദിസ്, എല്ലാ സംഭവ വികാസങ്ങളും പുലരുന്ന ഇടമാണ് കാലം. അതിനെ പിടിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ സാക്ഷിയാക്കി നമുക്ക് ഗുണപാഠമായി നൽകുന്ന കാര്യം ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യ വർഗം മുഴുവൻ നഷ്ടത്തിലാണ്. നഷ്ടമെന്ന് പറയുന്നത് ലാഭം എന്നതിന്റെ എതിര് അതല്ല. ഖുസ്റാൻ എന്ന് പറയുന്നത് മൂലധനം തന്നെയും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. മനുഷ്യൻ അല്ലാഹു നൽകിയിരിക്കുന്ന മൂലധനം അവന്റെ ആയുസ്, ആരോഗ്യം, അറിവ് ഇതുപോലുള്ള കാര്യങ്ങളാണ്. അവയെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി കണക്കെടുത്തിട്ടല്ലാതെ പരലോകത്ത് അവന്റെ കാലുകൾ നീങ്ങില്ല എന്ന് പറയപ്പെട്ടിട്ടുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്. ലാ യസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്ത യുസ്അൽ അനർബ, നാല് കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഖിയാമത്ത് നാളിൽ ഒരാളുടെ രണ്ട് കാലുകളും നീക്കാൻ കഴിയില്ല. അവന്റെ ആയുസ് എന്തിനാണ് ചിലവഴിച്ചത്? അവന്റെ ആരോഗ്യം എങ്ങനെയാണ് നശിപ്പിച്ചത്? അവന് ലഭിച്ചിട്ടുള്ള റിൽമു കൊണ്ട് അമല് ചെയ്തിട്ടുള്ളത് എന്താണ്? അവന് ലഭിച്ചിട്ടുള്ള സമ്പത്ത് എവിടുന്ന് സമ്പാദിച്ചു? എന്തിന് ചെലവഴിച്ചു? ഇത് മനുഷ്യനല്ല കൊടുത്തിട്ടുള്ള മൂലധനമാണ്. ഇതുകൊണ്ടുണ്ടാക്കേണ്ടത് പരലോകത്തേക്കുള്ള ലാഭമാണ്. എന്നാൽ ഇത് നഷ്ടപ്പെടുത്തിക്കളയുന്നവർ ഹസ്ര ദുനിയാവൽ ആഖിറ, ഈ ദുനിയാവും പരലോകവും നഷ്ടപ്പെട്ടു പോകുന്ന അങ്ങേയറ്റം പരാജിതരായിത്തീരുന്നവർ. ഈ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർ നാല് സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളാണ്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാ നാല് മസ്അലകളായി ഫലാസത്തുൽ ഉസൂലിന്റെ തുടക്കത്തിൽ ഈ സൂറത്തിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്തുകൊണ്ട് വിവരിച്ചു തന്നിട്ടുള്ളത്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബർ. ഇല്ലല്ലദീന ആമനു, ഇൽമ് അതാണ് ഈമാനാകുന്നത്. ഇൽമ് യഖീനായി അതാണ് ഈമാനാകുന്നത്. വഅമിലു സ്വാലിഹാത്, സ്വാലിഹത്തായ അമൽ ചെയ്യുന്നവർ. വതവാസൗ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് പരസ്പരം വസിയ്യത്ത് ചെയ്യുകയും വതവാസൗ ബിസ്സബർ, ക്ഷമ കൊണ്ട് പരസ്പരം വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നവർ. ചുരുക്കത്തിൽ ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് നാല് മസാലകൾ. മനുഷ്യ ജീവിതത്തെ അവന്റെ ലക്ഷ്യത്തിൽ കൃത്യമായ ലക്ഷ്യത്തിലെത്തിക്കുകയും ശരിയായ ലാഭത്തിലേക്ക് അവന്റെ അവന് കൊടുത്തിട്ടുള്ള ആയുസ്സിന്, അവന് കൊടുത്തിട്ടുള്ള സമ്പത്തിന്, അവന് കൊടുത്തിട്ടുള്ള അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളെയും നിനക്കല്ലാഹു തന്നിട്ടുള്ള എന്തും അതൊക്കെ അതിൽപ്പെട്ടു, അവ കൊണ്ട് നീ ലക്ഷ്യം വെക്കേണ്ടത് പരലോക വിജയമാണ്. അങ്ങനെ വിജയിക്കണമെങ്കിൽ അവന് കൈമുതലാക്കിയിരിക്കേണ്ടുന്ന കാര്യങ്ങൾ എല്ലാ മനുഷ്യരും, കാരണം ഇത് മനുഷ്യകുലത്തെ ഒന്നടങ്കമാണ്. അൽ ഇൻസാൻ എന്ന അലിഫ്ലാം മനുഷ്യവർഗത്തെ മുഴുവൻ കുറിക്കുന്നതാണ്. അപ്പൊ മനുഷ്യവർഗത്തിന് മുഴുവനുമുള്ള ബാധ്യത, അവരുടെ മേലുള്ള നിർബന്ധം ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ക്രമീകരിച്ചിട്ടുള്ള ഈ നാല് മസ്അലകളാണ്. എന്തുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മഹുള്ള സലാഫത്തുൽ ഉസൂൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വളരെ ആഴമായ ആ കൃതിയിൽ ആദ്യ ഭാഗത്ത് നമ്മൾ ഓരോരുത്തരുടെ മേലും എന്ന് പറഞ്ഞാൽ അലാക്കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, എല്ലാ മുസ്ലിമായ പുരുഷന്റെയും സ്ത്രീയുടെയും മേൽ എല്ലാവർക്കുമുള്ള ബാധ്യത എന്നല്ല എല്ലാ മനുഷ്യർക്കുമുള്ള ബാധ്യത. ഈ നാല് മസലകൾ പഠിക്കലാണ് ആദ്യത്തെ ബാധ്യത. തഅല്ലും അത് തന്നെയും തഅല്ലുമാണ് പറഞ്ഞത്. ഈ ഒരു ശൈലി തന്നെ കൊണ്ടുവരുന്നത് എന്തിനാണ്? ഇസ്ലാമിക ലോകത്ത് ഏറ്റവും വലിയ ഒരു പിഴവിന്റെ വിപ്ലവത്തെ ചിന്താ വിപ്ലവം എന്ന പേരിട്ടുകൊണ്ട് നടത്തിയ വലിയ വിപ്ലവം, വലിയ ബലാലത്തിന്റെ വിപ്ലവം നടന്നത് ചിന്താ മേഖലകളിലാണ്. അവർ പറയും, അൽമുൽ കലാമിന്റെ അഹലുകാർ ആദ്യം പറയും, ഔവലു വാജിബിൻ അലൽ ഇൻസാൻ അന്നവർ, ഒരു മനുഷ്യന്റെ മേലുള്ള ആദ്യത്തെ ബാധ്യത എന്ന് പറയുന്നത് നവറാണ്, ഗവേഷണം എന്നാണ് ആ വാക്കിനർത്ഥം, അല്ലെങ്കിൽ ചിന്ത എന്ന്. എന്തിനാണ് ഗവേഷണം? എന്തിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്? അള്ളാഹുവിന്റെ വുജൂദിനെ കുറിച്ച് ചിന്തിക്കണം. അള്ളാഹുവിന്റെ വുജൂദ്, അള്ളാഹു ഉണ്ടോ ഇല്ലേ, ആദ്യം അത് ചിന്തിക്കണം, ഗവേഷണം നടത്തണം. എന്നിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ഗവേഷണം നടത്തിയിട്ട് തെളിവുകൾ നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞോ അത്രത്തോളം നിങ്ങൾക്ക് മഅരിഫത്ത് വർദ്ധിക്കും. കേട്ടാ വളരെ രസകരമായി തോന്നുമെങ്കിലും ഇതിലുള്ള ഏറ്റവും വലിയ പോയത്തം ഒരു ഉമ്മാമാക്ക് ബോധ്യപ്പെടും. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു ഉമ്മുമ്മാക്ക് ബോധ്യപ്പെടും, അള്ള ഉണ്ട് എന്നുള്ളത് ഇബ്ലീസ് പോലും നിഷേധിച്ചിട്ടില്ല, ഫിർഔൻ പോലും നിഷേധിച്ചിട്ടില്ല. വജഹദു ബിഹാ വസ്തയഖനതഹ അൻഫുസുഹും, അത് നാവുകൊണ്ട് നിഷേധിക്കുന്ന ഘട്ടത്തിൽ പോലും ഹൃദയം കൊണ്ട് അംഗീകരിച്ചിരുന്ന ആളായിരുന്നു ഫിർഔനും മലഊം. എന്നല്ല, അള്ളാഹുവിന്റെ റുബൂബിയത്തിലുള്ള ഏകത്വം മക്കാ മുശ്രിക്കുകളോ ഈ പറയപ്പെട്ട ആളുകളോ പോലും നിഷേധിച്ചിട്ടില്ല. അവർ പോലും നിഷേധിച്ചത് ഉലൂഹിയത്തിനെ സംബന്ധിച്ച ഈ കാര്യം എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് എന്നിരിക്കെ അതിലാണോ ഗവേഷണം? ഇമാം റാസിയെക്കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം തന്റെ ശിഷ്യന്മാരെയും കൂട്ടി നടന്നു പോകുന്ന വലിയ കാഴ്ച കണ്ടപ്പോ റയ്യിലുള്ള ഒരു അജൂസ്, ഒരു ഉമ്മാമ ചോദിച്ചു, ആരാണ് മോനെ ഇത്? ആ വലുപ്പം കണ്ടിട്ട്, ആ രൂപം കണ്ടിട്ട്. കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ അത്ഭുതത്തോടുകൂടി ചോദിച്ചു, റയ്യുകാരിയായ ഉമ്മമ്മ, നിങ്ങൾക്കറിയില്ലേ അള്ളാന്റെ വുജൂദിന് ആയിരം ദലീലുകൾ അറിയുന്ന ഈ മഹാന്? ഉടനെ ഉമ്മാമ ചോദിച്ചു, അപ്പൊ ആയിരം സംശയം ഓന്റെ മനസ്സിലുണ്ടല്ലേ? കാരണം ആയിരം ദലീൽ അറിയണമെങ്കിൽ ആദ്യം ഒരു സംശയം ഉണ്ടാക്കിയിട്ട് സംശയത്തെ യുക്തി കൊണ്ട് മറികടന്നാൽ ഒരു ദലീല് കിട്ടി. രണ്ടാമതൊരു സംശയം പിന്നെ മനസ്സിൽ തോന്നിച്ചുണ്ടാക്കിയിട്ട് അതിന് യുക്തിപരമായ ഒരു മറുപടി കണ്ടെത്തിയാൽ രണ്ടാമത്തെ ദലീല് കിട്ടി. ഇങ്ങനെയാണ് ദലായിൽ അഖലിയ രൂപപ്പെടുത്തേണ്ടത്. ഇങ്ങനെയാണ്, ഇത് ആദ്യത്തെ സ്റ്റെപ്പ്, ഇത് കഴിഞ്ഞടുത്തത്, ഇത് കഴിഞ്ഞടുത്തത്, ഇങ്ങനെ ബുദ്ധി കൊക്കുന്നത് ഒപ്പിച്ചിട്ട് വേണം ദീൻ പഠിക്കാൻ, എന്നിട്ട് വേണം ഖുർആൻ പഠിക്കാൻ. അപ്പൊ എന്തായി? ബുദ്ധി കൊക്കുന്നത് ഖുർആനുമായി യോജിച്ചു വന്നാൽ സ്വീകരിക്കണം, ബുദ്ധി കൊക്കുന്നത് ഹദീസുമായി യോജിച്ചു വന്നാൽ സ്വീകരിക്കണം, ബുദ്ധി കൊക്കാത്തത് ഇതുമായി യോജിച്ചു വന്നാൽ തള്ളിക്കളയണം. ഇതാണ് ഔവല് വാജിബ്. ഇങ്ങനെയാണ് ആ കാലം മുതൽ ഈ കാലം വരെ. അത് റയ്യില് മാത്രമൊന്നല്ല, റയ്യിന്ന് പോയിട്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ കേരളക്കരയിൽ നിന്ന് ഇഷ്ടംമാതിരി ഈ മുഅ്തസിലി ചിന്താഗതിയും ഈ പറയപ്പെട്ട റൈമുൽ കലാമിന്റെ സ്വാധീനവും അഷ്ഹരിയത്തിന്റെ സ്വാധീനവും അത് അറബി കോളേജുകളിൽ കൂടി കയറി ഓടിക്കൊണ്ടിരിക്കുക, ആകെ കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുക. അത് തന്നെയാണ് ഇവിടെയുള്ള മെമ്പറുകളിൽ നിന്ന് വലിയ ഖുർആൻ ഹദീസ് അഹ്ലുൽ ഹദീസ് എന്നൊക്കെ പേര് പറയുകയും എന്നിട്ട് എന്നാലും ബുദ്ധി കൊക്കാത്തത് കൊണ്ട് ഈ ചവീണ സ്ഥിതിക്ക് അതന്നെ കൊട്ടിക്കളഞ്ഞ് വേറൊരുത്ത് കുടിച്ചാ പോരെ. അല്ലെങ്കിലും നമ്മളെ ബുദ്ധി കൊക്കാത്തത് കൊണ്ട് റസൂലുള്ളാഹിക്ക് അങ്ങനെ അങ്ങനെ സിഹർ ബാധിച്ചു എന്ന് പറയാൻ പറ്റും? അങ്ങനെ ബുദ്ധി കൊക്കാത്തതാകുമ്പോ ഹദീസ് തള്ളണ്ടേ? ഇങ്ങനെ തുടങ്ങിയിട്ട് പറയാം, ഹദീസല്ല ആയത്തന്നെ തള്ളേണ്ടി വരും. അപ്പൊ ബുദ്ധി കൊക്കൂല എന്ന് പറയലല്ല, അത് വ്യാഖ്യാനിക്കണമെന്ന് പറയും. ഈ പറയുന്ന വാദമല്ല. മനുഷ്യൻ ആദ്യം ചെയ്യേണ്ട വാജിബ് തഅല്ലും അർബഇ മസാഇൽ, ഈ നാല് മസാലകൾ തഅല്ലും ചെയ്യലാണ്. തഅല്ലും എന്ന് പറഞ്ഞാൽ മൂന്ന് റുക്കുനുകൾ കൊണ്ടേ തഅല്ലും ഉണ്ടാകും. ഒന്നൊരു ആലിം ഉണ്ടാകണം, മറ്റൊന്നൊരു മുതഅല്ലിം ഉണ്ടാകണം, മൂന്നാമത് ഇൽമുൻ സഹീഹ് അതുണ്ടാകണം. ശരിയായ ഇൽമ് ശരിയായ ഒരു ആലിമിന്റെ അടുക്കൽ മുഖതാവിലിരുന്ന് അതിന്റെ ക്രമത്തിലും അദബിലും പഠിക്കുന്നതാണ് തഅല്ലും. അങ്ങനെ നിങ്ങൾ പഠിച്ചറിയേണ്ട ദലീലുകൾ പ്രകാരം പഠിച്ചറിയേണ്ട ആദ്യത്തെ വാജിബ് യജിബു അലൈന തഅല്ലുമു അർബഇ മസാഇൽ അൽ ഊല അൽ ഇൽമു ഒന്നാമത്തേത് ഇൽമിനെ കുറിച്ചാണ് എന്താണ് ഇൽമ് എന്നാണ് എന്താണ് ഇൽമ് വഹുവ മഅരിഫത്തുല്ലാഹ് വമഅരിഫത്തു നബിയ്യി വമഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല മഅരിഫത്തുല്ലാഹ് അല്ലാഹുവിനെ എങ്ങനെയാണ് അറിയേണ്ടത് അവര് പ്രയോഗിച്ച അതേ പദം പ്രയോഗിച്ചു മഅരിഫ പക്ഷെ എങ്ങനെയാണത് വമഅരിഫത്തു നബിയ്യി നബിയെ അറിയണം വമഅരിഫത്തു ദീനിൽ ഇസ്ലാം ദീനുൽ ഇസ്ലാമിനെ അറിയണം ബിൽ അദില്ല നദറു കൊണ്ടല്ല ചിന്ത കൊണ്ടല്ല ഗവേഷണം കൊണ്ടല്ല നേരെ മറിച്ച് ബിൽ അദില്ല ബിൽ വഹ്യൈനി ശരീഫൈൻ ഖുർആനിലും സുന്നത്തിലും എങ്ങനെയാണോ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണോ റസൂലുള്ളയെ കുറിച്ച് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണോ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഔവലു വാജിബ് കാരണം ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ജീവിതത്തിൽ ആദ്യം വേണ്ടത് അഥവാ മരിച്ചുപോയാൽ ആ ജീവിതത്തിന്റെ ആദ്യം വേണ്ടത് ഖബറിലേക്ക് വെക്കപ്പെട്ടാൽ ആദ്യം വരുന്ന ചോദ്യം ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ആദ്യത്തെ ചോദ്യത്തിന് ആദ്യം തന്നെ ഉത്തരം കണ്ടെത്തണം കാരണം എന്നാ മരിക്കുക നമ്മുടെ കയ്യിലല്ല ആദ്യത്തെ ചോദ്യത്തിന് ആദ്യം ഉത്തരം പഠിച്ചു വെക്കി അത് അവസാനത്തിൽ കൊണ്ടുപോയിട്ട് എഴുതിയിട്ട് മുഖത്ത് വെച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ മുല്ലാക്ക ചൊല്ലി പറഞ്ഞിട്ട് ഇരുന്നിട്ട് പറഞ്ഞിട്ട് കേൾക്കൂല അതിനു മുമ്പ് ആദ്യം തന്നെ ഇതാണ് പഠിച്ചു വെക്കേണ്ടത് മഅരിഫത്തുല്ലാഹ് വമഅരിഫത്തു നബിയ്യി വമഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല അതിനാണ് ഇൽമ് എന്ന് പറയുന്നത് ഇൽമ് എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കുന്നതിനാണ് ഇൽമ് പഠിക്കുക എന്ന് പറയാം അള്ളാഹിനെ കുറിച്ചുള്ള മഅരിഫ അള്ളാഹിന്റെ റസൂലിനെ കുറിച്ചുള്ള മഅരിഫ അള്ളാഹിന്റെ ദീനിനെ കുറിച്ചുള്ള മഅരിഫ ബിൽ അദില്ല അത് ബിൽ അദില്ലത്തി ശർഇയ്യ ഖാല അല്ലാഹ് ഖാല റസൂലു ഖാല സ്വഹാബ അതിൽ നിന്ന് പഠിക്കണം രണ്ടാമത്തേത് അങ്ങനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്തിനാ പഠിക്കുന്നത് പഠിക്കാൻ വേണ്ടി പഠിക്കുന്നു അറിയാൻ വേണ്ടി പഠിക്കുന്നു ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമുക്കെല്ലാം ഒന്ന് പഠിച്ചു നോക്കാമല്ലോ അങ്ങനെ പഠിച്ചു നോക്കാമെന്നോ ഉള്ള പഠനമല്ല പഠിക്കുന്നത് എന്തിന് അൽ അമലു ബിഹി അസ്സാനിയ അൽ അമലു ബിഹി വഅമിലു സ്വാലിഹാത്ത് സ്വാലിഹത്ത് അമലി ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്വാലിഹത്ത് ആകണമെങ്കിൽ അമൽ എന്നത് സ്വാലിഹത്ത് ആകണമെങ്കിൽ രണ്ട് ഷർത്തുകൾ അതിൽ പാലിക്കപ്പെട്ടിരിക്കണം ഒന്ന് അള്ളാഹ്ക്ക് വേണ്ടി ഇഖ്ലാസോടുകൂടിയായിരിക്കണം അത് ചെയ്യേണ്ടത് രണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ഷർആക്കി കാണിച്ചു തന്നിട്ടുള്ളത് ആ രൂപത്തിലായിരിക്കണം അത് ഇൽമില്ലാതെ ഷർഇൽ എന്താണുള്ളത് എന്ന് അറിയാൻ കഴിയില്ല സ്വാലിഹത്തായ അമലാകണമെങ്കിൽ അതിന്റെ കൂടെയും ഇൽമ് വേണം മൂന്നാമത്തേത് വസ്താലിസ അദ്ദഅവത്തു ഇലൈ നമ്മൾ അറിഞ്ഞ പഠിക്കേണ്ടതുപോലെ തഅല്ലും അതൊരു ഗുരുനാഥന്റെ അടുക്കൽ ഇരുന്ന് ഇൽമ് പഠിച്ചിട്ട് എന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്തിട്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ മേൽ വന്നു ചേരുന്ന മൂന്നാമത്തെ വാജിബാണ് അദ്ദഅവത്തു ഇലൈ ആ കാര്യത്തിലേക്ക് മറ്റുള്ളവരെ കൂടി ക്ഷണിക്കുക എന്നുള്ളത് അതാണ് തവാസീ ബിൽ ഹഖ് പരസ്പരം ഹഖ് കൊണ്ട് വസിയ്യത്ത് നൽകുക എന്നുള്ളത് അതാണ് ദഅവ ഇലല്ലാഹ് ഇൽമും ബസീറത്തോടുകൂടി ദഅവ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായി ഈ കാര്യങ്ങളൊക്കെ ഒരാള് ഹഖ് മഅരിഫത്തുല്ലാഹ് മഅരിഫത്തു നബിയ്യി മഅരിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല ശരിയായ വിധം ശരിയായ ഉലമാക്കളുടെ അടുക്കൽ നിന്ന് പഠിക്കാൻ തയ്യാറായാൽ അത് അമൽ ചെയ്യാൻ തയ്യാറായാൽ ഇതിന് രണ്ടിനും സ്വബ്ർ വേണം ഏറ്റവും കൂടുതൽ സ്വബ്ർ പഠിക്കാൻ വേണം അതിനേക്കാൾ ഉപരി അത് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ വേണം അത് കഴിഞ്ഞാൽ അത് ദഅവത്ത് ചെയ്യാൻ പിന്നെയും സ്വബ്ർ വേണം കാരണം പിന്നെ കാത്തിരിക്കുന്നത് വസ്വബ്റു അലൽ അദാ ഫീ നാലാമത്തെ കാര്യം അതാണ് ഈ കാര്യത്തിൽ വരുന്ന അദാ ദഅവത്ത് ചെയ്താൽ കിട്ടേണ്ടത് എന്താണ് ദഅവത്ത് ചെയ്താൽ അമ്പല കമ്മിറ്റി കൈയൊട്ടി സ്വീകരിച്ചു ഇതാണ് ഇപ്പൊ പലർക്കും ദഅവത്ത് ചെയ്താൽ ചെയ്യേണ്ട വിധം ഹത്ത് ദഅവത്ത് ചെയ്താൽ എന്താ പറയണമെന്നറിയോ ഒരു സ്വാമി കുത്തിരുന്ന് കുറെ കാര്യം പറഞ്ഞു പിന്നെ വേറൊരുത്തരും കുറെ കാര്യങ്ങൾ പറഞ്ഞു മൂന്നാമത് കേട്ടവൻ പറഞ്ഞു രണ്ടുപേരും പറഞ്ഞത് ഒന്ന് തന്നെയല്ലേ എന്ന് വിളിച്ചു പറയും അപ്പൊ പിന്നെ ചെല്ലണോർത്തൊക്കെ സ്വീകരണം കിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും സ്വീകരിക്കാറുണ്ടാവും പക്ഷെ ദഅവ ഇലല്ലാഹ് എന്ന് പറയുന്നത് ഹഖ് വൽ ഹഖു സഖീൽ അത് ഭാരമുള്ളതാണ് ശിർക്കിന്റെ നെഞ്ചത്തേക്ക് തൗഹീദ് ചെന്നാൽ അത് പ്രയാസപ്പെടും ഇളകും ബിദഅത്തുകൾ കൊണ്ട് നടക്കുന്ന ഹവ കൊണ്ട് നടക്കുന്നിടത്തേക്ക് സുന്നത്ത് ചെന്നാൽ സ്വാഭാവികമായി ഇറിറ്റേഷൻ ഉണ്ടാകും അടങ്ങിയിരിക്കാൻ കഴിയില്ല ഹഖിന്റെ എതിരാളികൾ ഒരുപാടാണ് ഇബ്ലീസ് ആയ കാലം മുതൽ അവസാന കാലം വരെ, മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ അവസാനത്തെ മനുഷ്യന്റെ വരെ ശത്രുവായിട്ട് ഇബ്ലീസ് ഉണ്ട്. അതുപോലെ തന്നെ ചുറ്റുപാടുകളിൽ നിന്നും മുശ്രിക്കീങ്ങളും അഹ്ലുൽ കിതാബും എല്ലാ നിലക്കുള്ളവരും ഹത്തിന്റെ എതിരാളികൾ ധാരാളമാണ്. ഹത്തിന്റെ എതിരി എന്നുള്ള നിലക്ക് അവരെല്ലാവരും ഒറ്റക്കെട്ടുമായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് എതിരാളികൾ ഉണ്ടാകും. അവരിൽ നിന്ന് കിട്ടാനുള്ളത് എന്താണെന്നറിയോ? അവരിൽ നിന്ന് കിട്ടാനുള്ളത് ഇവരെയൊക്കെ ഇവരോടൊക്കെ എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്ത് പറഞ്ഞു കൊടുത്തു. ശൈലിയിലാണോ പ്രശ്നം? അതാണ് അയാൾ പറഞ്ഞ ശൈലി ശരിയായില്ല. അവിടുത്തെ വളരെ സോഫ്റ്റായിട്ട് വളരെ നേരം പിടിച്ചിട്ട് തോളത്തൊന്ന് തടവിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഒരു ചായയും കൂടിയും കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ചോറും കൂടിയും കൊടുത്തിട്ട് എന്നിട്ട് ഹക്ക് പറഞ്ഞു കൊടുത്തു നോക്കി, എന്നാ കിട്ടുമോ? ഹക്കാണോ പറഞ്ഞത്? കൊടുത്ത ചായ ഒന്നും പിന്നെ ഉണ്ടാവില്ല. കിട്ടാനുള്ളത് ഒരൊറ്റൊന്ന് മാത്രം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹക്കുമായി നിയോഗിക്കപ്പെട്ട അതിന്റെ സൂചന ലഭിക്കുന്ന ആദ്യത്തെ നാൾ ഹിറാ ഗുഹയിൽ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നപ്പോൾ ആ കാര്യത്തിൽ പേടിച്ച് വിറച്ച് പനി പിടിച്ചിട്ടുള്ള അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പത്നി ഖദീജ റളിയല്ലാഹു തആല അൻഹ വറഖത്ത് ബിൻ നൗഫൽ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയ സന്ദർഭത്തിൽ വേദം പഠിച്ചിട്ടുള്ള അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു, താങ്കളുടെ അടുക്കൽ വന്നിട്ടുള്ളത് നാമൂസു മൂസ, മൂസ നബിയുടെ അടുക്കൽ വന്നിട്ടുള്ള അതേ മലക്ക് തന്നെയാണ്, അതേ മലക്ക് തന്നെയാണ്, ലക്ഷണം അത് തന്നെയാണ്, യാതൊരു സംശയമില്ല. താങ്കൾ ഒരു വലിയ കാര്യവുമായി നിയോഗിക്കപ്പെടാൻ പോകുന്നു. താങ്കൾ നിയോഗിക്കപ്പെടുന്ന കാര്യം താങ്കൾ കൊണ്ടുവന്നിട്ടുള്ള തത്തുല്യമായത് ആരൊക്കെ മുൻപ് കൊണ്ടുവന്നിട്ടുണ്ടോ വന്നവരൊക്കെയും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടൊക്കെ പീഡിപ്പിക്കപ്പെടും? പീഡിപ്പിക്കപ്പെടാനുള്ള ആയുധങ്ങൾക്ക് കയ്യും കണക്കൊന്നുമില്ല. അത് നാവായിരിക്കും, പലർക്കും ചില നോട്ടങ്ങളായിരിക്കും, ചില ഭാവങ്ങളായിരിക്കും, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് എന്തുകൊണ്ടൊക്കെ ഒരുത്തനെ കൊണ്ട് കഴിയോ അതുകൊണ്ടൊക്കെ കിട്ടും. നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഫി അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിന്റെ കാര്യത്തിൽ. വ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരങ്ങളുടെ കാര്യത്തിൽ. വല തസ്മഉന്ന, നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള ആളുകളിൽ നിന്നും. വമിനല്ലദീന അശ്റക്കു, മുശ്രിക്കീങ്ങളിൽ നിന്നും. അദൻ കസീറ, അദൻ കസീറ, ധാരാളക്കണക്കിന് പീഡനങ്ങൾ, ധാരാളക്കണക്കിന് പ്രയാസങ്ങൾ. വഇൻ തസ്ബിറു വതത്തഖു, വഇൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ. വതത്തഖു തഖ്വ, അഥവാ അള്ളാഹ് എന്താണോ നിങ്ങളോട് ഓരോ ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളത് അത് പാലിച്ചിട്ടുണ്ടെങ്കിൽ. സബർ മാത്രമല്ല, ഓരോ ഘട്ടത്തിലും അള്ളാഹിനെ പേടിച്ച് ചെയ്യേണ്ട കാര്യങ്ങളിൽ നിങ്ങളുടെ മേലുള്ള വാജിബന്തോ അത് അറിവിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി നിങ്ങളത് അമലി ചെയ്താൽ. തഖ്വല്ലാ എന്ന് പറഞ്ഞാൽ അതാണ്. ഇതാണ് തഖ്വ. അള്ളാഹ് എന്താണോ അവൻ അവതരിപ്പിച്ച നൂറിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത് അത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാം. എന്ത് വെടിയാൻ വേണ്ടി പറഞ്ഞോ അത് അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹിനെ പേടിച്ചുകൊണ്ട് മാത്രം വെടിയുക. അങ്ങനെ നിങ്ങൾ തഖ്വയും കൈക്കൊണ്ട് കഴിഞ്ഞാൽ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ഫഇന്ന ദാലിക, നിങ്ങൾ എടുക്കുന്ന ആ നിലപാട് മിൻ അസ്മിൽ ഉമൂർ. അസ്മ എന്ന പദം നമ്മൾ കേൾക്കൽ എവിടെയാ? എവിടെ കേട്ടിട്ടുള്ളത്? ഉലുൽ അസ്മ. അതാരാ? അംബിയാക്കളിൽ തന്നെ പ്രത്യേകം, റസൂലുമാരിൽ തന്നെ പ്രത്യേകം അഞ്ചു പേരാ ഉലുൽ അസ്മ. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസൂൽ, റസൂലുള്ളാഹിയോട് അള്ളാഹ കൽപ്പിച്ചത് അതാണ്. ഉലുൽ അസ്മിൽ പെട്ട റസൂലുകൾ അവർ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം. തരണത്തിന്റെ കാര്യത്തിൽ അതാണ്. അസീമത്ത് വേണം, അസീമത്ത് വേണം, തളരാത്ത കരുത്തു വേണം. ഈ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും അത് സഹിക്കുന്നതിന് തളരാത്ത കരുത്ത് വേണം. അള്ളാഹു നമ്മളതിനെ സഹായിക്കട്ടെ. അസ്സബറു അലൽ അദാഫി, ഈ മാർഗത്തിൽ വരുന്ന ഏതൊരു പ്രയാസമുണ്ടോ ഏതൊരു പീഡനമുണ്ടോ അത് ക്ഷമിക്കുകയും ചെയ്യാനുള്ള. അസ്അലുല്ലാഹ ബി അസ്മാഇൽ ഹുസ്ന വ സിഫാത്തിൽ ഉല അൻ യൻസുറനാ വ യൻസുറ ദീനൽ ഇസ്ലാം. വല്ലാഹു തആല അഅലം.